ദൈവത്തിന്റെ മഹത്വം. നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നുള്ള കാര്യമാണ് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് വിവിധ വചനങ്ങളിലൂടെ നമ്മളെ കേൾപ്പിച്ചുകൊണ്ടിരുന്നത്. നാം കേട്ടു ദൈവത്തിന് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ സ്വീകരിക്കാനായിട്ട് ഒരു തടസ്സവുമില്ല. നാം ആയിരിക്കുന്ന അവസ്ഥ അതെത്ര മോശപ്പെട്ട അവസ്ഥയായാലും നമ്മളെ ആ നിലയിൽ കർത്താവ് അംഗീകരിക്കും എന്ന് മാത്രമല്ല, ആ അവസ്ഥയിൽ നമ്മളെ അങ്ങ് തുടരാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല, മറിച്ച് നമ്മളൊരു രൂപാന്തരത്തിന്റെ പ്രവൃത്തി അവിടുന്ന് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന്റെ തുടക്കമാണ് നമ്മുടെ വീണ്ടും ജനനത്തിൽ നടക്കുന്നു. തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ അത് ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്തിലേക്കാണ്? തന്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപപ്പെടുത്തുന്ന ഒരു കാര്യത്തിലേക്ക്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് നിരാശയ്ക്കൊരു വകയുമില്ല എന്നുള്ള കാര്യമാണ് എന്റെ ഹൃദയത്തിന് ഇന്ന് പ്രാരംഭമായിട്ട് എന്റെ ഹൃദയത്തിലുള്ളത്. വ്യാഴാഴ്ച നമ്മൾ കേട്ട ഒരു വചനമുണ്ട്, അതായത് ദൈവം പ്രത്യാശയുള്ള ദൈവമാണ്. ദൈവത്തിന്റെ പല പേരുകളുണ്ട്. ദൈവത്തിന് പല പേരുകളുള്ളപ്പോ ഇതാ റോമർ ലേഖനത്തിലെ 15-ാം അധ്യായത്തിലെ നാം ഒരു പേര് കാണുന്നു. ദൈവത്തിന്റെ പേരെന്താണ്? പ്രത്യാശയുള്ള ദൈവം, പ്രത്യാശയുടെ ദൈവം. മലയാളത്തിൽ അത് അത്ര വ്യക്തമല്ല, ഇംഗ്ലീഷിൽ നാം ആ വചനം കാണുകയുണ്ടായി. അതിന്റെ 15-ാം അധ്യായം റോമർ 15:13 വചനം, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം എന്ന് അവിടെ കാണുന്നിടത്ത് ഗോഡ് ഓഫ് ഹോപ്പ്. ദൈവത്തിന് എന്തുണ്ട്? ദൈവത്തിന് പ്രത്യാശയുണ്ട്, നമ്മളെക്കുറിച്ച് പ്രതീക്ഷയുണ്ട്. ദൈവം നമ്മളെ ആരെയും അങ്ങ് എഴുതി തള്ളിയിട്ടില്ല ഇവൻ ഇത്രയൊക്കെ ആകുള്ളൂ എന്ന് പറഞ്ഞ് ദൈവം ഒരാളെ പോലും എഴുതി തള്ളിയിട്ടില്ല. ദൈവത്തിന്റെ പേര് ഗോഡ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ ദൈവം എന്നാണ് നാം ഇവിടെ കാണുന്നത്. സെക്കരിയാവിന്റെ പുസ്തകത്തിന് നാം വേറെ ഒരു ഒരു പ്രയോഗം കാണുന്നുണ്ട്. സെക്കരിയാവിന്റെ പുസ്തകം 9-ാം അധ്യായം പഴയ മലയാളം ബൈബിളില് 895-ാമത്തെ പേജ് അതിന്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, പ്രത്യാശയുള്ള ബദ്ധന്മാര്, ഇംഗ്ലീഷ് നാം അവിടെ കാണുന്ന പ്രിസണേഴ്സ് ഓഫ് ഹോപ്പ്. അത് നമ്മൾ പറഞ്ഞപ്പോ ചിലപ്പോൾ പറയാറില്ലേ, അവന് നിരാശയുടെ തടവറയിലാണ് ദുഃഖത്തിന്റെ തടവറയിലാണ് എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ ഇതാ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മളെന്താണ്? പ്രത്യാശയുടെ തടവുകാരാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് പ്രത്യാശയുണ്ട്, നമ്മളെക്കുറിച്ച് പ്രത്യാശയുണ്ട്. അതുപോലെ അതിന്റെ മറുവശമാണ്, ആ നാണയത്തിന്റെ മറുവശമാണ് നമ്മളെന്താണ്? നമുക്കും പ്രത്യാശയുണ്ട്, നമുക്ക് പ്രത്യാശ എന്തിലാ? ആ ദൈവത്തിന്റെ കരുണയിലാണ്, ദൈവത്തിന്റെ ദയയിലാണ്, നമ്മൾ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയിലാണ്, നമ്മളെക്കുറിച്ച് ദൈവത്തിന്റെ പ്ലാനിലാണ് നമ്മുടെ ആ പ്രതീക്ഷ പ്രത്യാശ ഉള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തില്, ക്രിസ്തീയ ജീവിതത്തില് എന്തെല്ലാം സംഭവിച്ചാലും, ഭൗതികമായ കാര്യങ്ങളിലായാലും ശരി, ആത്മീയമായ കാര്യങ്ങളിലും എന്തെല്ലാം തിരിച്ചടികൾ ഉണ്ടായാലും, നമ്മൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, നമ്മൾ എന്താണ്? പ്രത്യാശയുടെ തടവുകാരാണ്. തടവുകാരന് എന്തില്ല? തടവുകാരന് മോചനമില്ല, അവിടെ വിട്ടിട്ട് പോകാനൊക്കെയില്ല. ഞാൻ ചിലപ്പോഴും ആലോചിക്കാറുണ്ട്, പലപ്പോഴും പല പ്രയാസങ്ങളിൽപ്പെട്ട പല സഹോദരന്മാരും നമ്മൾ ചിലപ്പോൾ ഫോണിലൂടെയൊക്കെ അവരോട് സംസാരിക്കും. പിറ്റേ ഞായറാഴ്ച അല്ലെങ്കിൽ അടുത്ത ഒരു കൂടി വരവിൽ അവരെ കാണുമ്പോ അവര് വീണ്ടും മുഖത്ത് അതേ ചിരിയും അതേ സന്തോഷവും ഉള്ളില് ആ പ്രത്യാശയും ആ അതോടെയാണ് അവരെ നമ്മൾ വീണ്ടും കാണുന്നത്. നാം ഇടയ്ക്ക് ഫോണിൽ സംസാരിക്കുമ്പോൾ ഇനി ഇവര് ഇതിൽ നിന്ന്, ഈ പടുകുഴിയിൽ നിന്ന് എന്തെങ്കിലും ഒഴിക്കുമോ എന്ന് വിചാരിച്ച് നമ്മള് അവര് നിരാശപ്പെട്ടിരിക്കുകയായിരിക്കും എന്ന് കരുതുമ്പോ, ഇത് അടുത്ത ദിവസം കാണുമ്പോൾ അതിൽ നിന്ന് അവരെ കരകയറി. പ്രിസണർ ഓഫ് ഹോം, പ്രത്യാശയുടെ തടവുകാരാണ് അവര്. അവർക്ക് വേറെ മാർഗമില്ല. ഈ പ്രതീക്ഷയും പ്രത്യാശയും വിട്ടിട്ട് നിരാശയിൽപ്പെട്ടു പോകാനോ ദുഃഖിച്ചു പോകാനോ അവർക്ക് കഴിയുകയില്ല. കാരണം അവര് പ്രത്യാശയുടെ തടവുകാരാണ്. പ്രിയമുള്ളവരെ, ഈ വാക്യശകലം നമ്മളെ സംബന്ധിച്ചിടത്തോളം അർത്ഥപൂർണമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കും. നമുക്കെന്തില്ല? നമുക്ക് ഈ പ്രതീക്ഷ വിട്ടു പോകാനൊക്കെയില്ല, പ്രത്യാശ വിട്ടു പോകാനൊക്കെയില്ല. ജീവിതത്തിലെ ഭൗതികമായ നിലയിലായാലും ശരി, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, കുഞ്ഞുങ്ങളെ കുറിച്ച് ചില കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു, അവരുടെ അഡ്മിഷന്റെ കാര്യം അല്ലെങ്കിൽ മറ്റൊരു കാര്യം അല്ലെങ്കിൽ ഭൗതികമായ വേറൊരു കാര്യം, ഒരു ജോലി സംബന്ധിച്ച കാര്യം, ഒരു വിവാഹം സംബന്ധിച്ച കാര്യം, ഒരു വീട് വെക്കുന്നത് സംബന്ധിച്ച കാര്യം, ഒരു സ്ഥലം വാങ്ങുന്ന കാര്യം, അങ്ങനെ ഭൗതികമായ ഒട്ടേറെ കാര്യങ്ങളിലെ തിരിച്ചടി ഉണ്ടായെന്നിരിക്കട്ടെ, അപ്പോഴും ഈ കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഐ ആം എ പ്രിസണർ ഓഫ് ഹോപ്പ്, ഞാന് പ്രത്യാശയുടെ തടവുകാരനാണ്. എനിക്ക് ദുഃഖിച്ചിരിക്കാൻ കാര്യമില്ല. ചിലർ വിചാരിക്കുന്ന ഭൗതിക കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ദുഃഖം വേണ്ട, പക്ഷെ ആത്മീയ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് എപ്പോഴും അങ്ങ് കുറ്റബോധവും നിരാശയും അതാകാം എന്നാണ് നമ്മൾ ചിലരെങ്കിലും വിചാരിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആത്മീയ കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു ആകുല ചിന്തയാകണമെന്ന് ദൈവം പറയുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു അവിടുത്തെ ഗിരിപ്രഭാഷണത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഉത്കണ്ഠപ്പെടരുത്, ആകുലചിത്തരാകരുത് എന്ന് പറയുമ്പോ ആത്മീയ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ആത്മീയ ആകുലചിത്തരായിരിക്കോ എന്ന് കർത്താവ് അവിടെ പറയുന്നില്ല. ആത്മീയ കാര്യങ്ങളും നമ്മൾ നമ്മുടെ അവസ്ഥ നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ നിരാശപ്പെട്ടു പോവുകയാണ്. കർത്താവ്, ഞാൻ ഈ വചനങ്ങളൊക്കെ എത്രയോ വട്ടം കേട്ടിട്ടു, എന്റെ ജീവിതം ഇപ്പോഴും പ്രതീക്ഷിക്കൊത്തായിട്ടില്ലല്ലോ എന്നുള്ള ഒരുതരം നല്ല അർത്ഥത്തിൽ ആരോഗ്യകരമായ നിലയിൽ ആ ചിന്തയുള്ളത് നല്ലതാണ്. എന്നാൽ അതിനപ്പുറത്തൊരു ദുഃഖത്തിലും നിരാശയിലും നമ്മൾ പോയി കഴിഞ്ഞാൽ അത് നമ്മൾക്ക് പ്രയോജനമുണ്ടാവുകയില്ല. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ കുറിച്ച് ആ നിലയിൽ ആഗ്രഹിക്കുന്നില്ല. ആത്മീയ രംഗത്തായാലും നമ്മളൊരു നിരാശയുടെ പാതയിലേക്ക് പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. എത്ര ഓ എന്റെ കാര്യം ആത്മീയമായ എന്തെല്ലാം സന്ദേശങ്ങൾ കേട്ടിട്ടും എന്റെ അനുഭവങ്ങൾ വ്യത്യാസമായില്ലല്ലോ എന്നാണോ ഇന്ന് രാവിലെ നിന്റെ മനസ്സിലുള്ള ഖേദം? സഹോദര, നീ പ്രത്യാശയുടെ തടവുകാരനാണ് എന്നുള്ള കാര്യം നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. പ്രത്യാശയുടെ തടവുകാരൻ എന്ന് പറയുമ്പോൾ നിനക്ക് ഭാവിയിലേക്കേ നോക്കാനുള്ളൂ. പലപ്പോഴും നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഇന്ന് എന്ന് പറയുന്ന ഈ ദിവസത്തിൽ നിന്നുകൊണ്ട് നമുക്ക് രണ്ട് കാര്യങ്ങളിലേക്ക് നോക്കാം. ഒന്ന്, നമ്മൾ ഇതുവരെ പിന്തുടർന്ന നമ്മുടെ ഭൂതകാലത്തിന്റെയൊക്കെ അവസാനത്തെ നിമിഷമാണിത്, ഭൂതകാലത്തിന്റെ അവസാന നിമിഷം. അതുപോലെ തന്നെ ഭാവിയുടെ ആദ്യ നിമിഷം. ഇങ്ങനെ ഒരു നിമിഷത്തിലാണ് നമ്മൾ ഈ നിൽക്കുന്നത്. മിക്കവരും ചെയ്യുന്നതാ, ഈ നിമിഷത്തിൽ നിന്നുകൊണ്ട് അവരുടെ ഭൂതകാലത്തെ അവരെ ഓർത്ത്, ഭൂതകാലത്തെ ഓർക്കുമ്പോൾ എന്താ ഓർമ്മ വരുന്നത്? ഭൂതകാലത്തിലെ പരാജയങ്ങളാണ് മിക്കപ്പോഴും ഓർമ്മ വരുന്നത്. അങ്ങനെയല്ലേ? മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണത്. നമ്മള് മധുരമുള്ള ഒരു സാധനം എടുത്ത് വായിലിട്ടെന്ന് വിചാരിക്കുക, മധുരമുള്ള ഒരു മിഠായി വായിലിട്ടെന്ന് വിചാരിക്കുക, അതിന്റെ മധുരം വളരെ വേഗം അലിഞ്ഞു പോകും. എന്നാൽ കയ്പുള്ള ഒരു ഗുളികയോ കയ്പുള്ള ഒരു കാര്യമോ നമ്മൾ വായിലിട്ടാൽ അതിന്റെ കയ്പ് പിന്നെയും അങ്ങ് നിൽക്കും. മധുരം പോലെ അത്ര പെട്ടെന്ന് അങ്ങ് നമ്മുടെ ഓർമ്മയിൽ നിന്ന് പോവുകയില്ല, കയ്പ് കൂടുതൽ നേരം നിൽക്കും. നമ്മൾ ഇന്നെന്ന് പറയുന്ന നിമിഷത്തെ നിൽക്കുമ്പോൾ നമ്മുടെ ഭൂതകാലത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ മിക്കപ്പോഴും അവിടെയുള്ള കയ്പുകളും പരാജയങ്ങളും ഭീതികളും നിരാശകളും അതാണ് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നത്. അത് നിന്നുകൊണ്ട്, ഈ നിമിഷത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആ ഭൂതകാലത്തിലേക്ക് നോക്കി അതിന്റെ പരാജയങ്ങളും കയ്പുകളും എല്ലാം ഉള്ളവരായിട്ട് നിരാശപ്പെട്ട് നിന്നു പോകാനായിട്ടൊരു സാധ്യതയുണ്ട്. അതാണ് ഒരു സാധ്യത. എന്നാൽ ഇന്നെന്ന് പറയുന്ന ആ നിമിഷം എന്താണ്? വരാൻ പോകുന്ന ഒട്ടേറെ നിമിഷങ്ങളുടെ തുടക്കമാണ്. ഒട്ടേറെ നിമിഷങ്ങളുടെ തുടക്കം. ഭാവിയിലേക്ക് നോക്കുമ്പോഴോ അവിടെ വളരെ മനോഹരമായ കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കാന്തയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, അവൾ എന്ത് ചെയ്യുന്നു? അവള് ഭാവികാലമോർത്ത് പുഞ്ചിരി തൂകുന്നു എന്നാ പറയുന്നു. എങ്ങനെയാ ഭാവികാലമോർത്ത് പുഞ്ചിരി തൂകാൻ നോക്കുന്നത്? ഭാവിയിലേക്ക് നോക്കുമ്പോ ദൈവം അവൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന മഹത്തായ കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ അവളുടെ മനസ്സിൽ വന്ന് അവൾക്ക് പുഞ്ചിരിയാവുള്ളത്. എത്രയും നിരാശപ്പെട്ട അവസ്ഥയാണ് ഇന്നുള്ളതെങ്കിലും അവൾ അവളുടെ ഭൂതകാലത്തെ തിരിഞ്ഞു നോക്കി, കഴിഞ്ഞ കാലത്തെ തിരിഞ്ഞു നോക്കി, അതിലെ പരാജയങ്ങളും ദുഃഖങ്ങളും ഏറ്റെടുത്ത് നിരാശയായിട്ട് നിൽക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് അവൾ മുന്നോട്ട് നോക്കി, ഭാവിയിലേക്ക് നോക്കി, വരാൻ പോകുന്ന ദൈവം അവൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളുടെ ആ നന്മയിലേക്ക് നോക്കി, അതിന്റെ തുടക്ക നിമിഷമാണ് ഇന്ന് എന്നോർത്ത് അവളെ ഭാവികാലമോർത്ത് പുഞ്ചിരിയുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. പ്രിയമുള്ളവരെ, നമ്മളെ ഒരു കാന്തയായിട്ട് ആ നിലയിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ്? ഭാവി കാലം ഓർത്ത് പുഞ്ചിരി തൂകുക എന്നുള്ളതാണ്. ഈ നിമിഷത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഭൂതകാലത്തെ ഓർത്ത്, കഴിഞ്ഞ കാലത്തെ ഓർത്ത് നെഞ്ചത്തടിക്കാം. ഭാവി കാലത്തെ ഓർത്ത് പുഞ്ചിരി തൂകാം. നീ ഇതിൽ ഏത് ഭാഗത്താണ് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്? കഴിഞ്ഞ കാലത്തെ പരാജയങ്ങളെല്ലാം ഓർത്ത്, അയ്യോ എനിക്ക് ഇങ്ങനെല്ലാം വന്നല്ലോ, ഞാൻ നന്നാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ആ നിലയിൽ നിലവിളിക്കുന്ന ആ നിലയിലാണോ, നിരാശപ്പെടുന്ന രംഗത്താണോ നിൽക്കുന്നത്? അതോ സ്ത്രീരത്നത്തെ കുറിച്ച് സർവീശ്വാഖ്യാനൻ പറഞ്ഞിരുന്ന പോലെ ഭാവികാലത്തെ ഓർത്ത് പുഞ്ചിരിയിടുന്നവളായിട്ട് നിനക്ക് നിൽക്കാനായിട്ട് കഴിയുമോ? ദൈവം നമ്മളെ കുറിച്ച് ആ നിലയിലാകാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പറയുന്നത് എന്താണ്? പ്രത്യാശയുടെ തടവുകാർ, പ്രത്യാശയുടെ തടവുകാർ. നമ്മുടെ മുമ്പിലുള്ള സാഹചര്യം എത്ര നിരാശാജനകമാണെങ്കിലും ഈ നിലയിൽ ഭാവിയിലേക്ക് നോക്കുന്നവരാണ് നമ്മളെങ്കിൽ, ദൈവത്തിന്റെ കരുണയാണ് നമ്മള്, അതിലാണ് നമ്മുടെ ആശ്രയമെങ്കിൽ നാം ഭാവിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷയും പ്രത്യാശയും മാത്രമേ ഉള്ളൂ. അങ്ങനെയുണ്ടെങ്കിൽ ഇന്നത്തെ സാഹചര്യം എത്ര നിരാശാജനകമാണെങ്കിലും നമുക്കതില് അതില് പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ഒരു വിത്ത് പാകാനായിട്ട് കഴിയും. യിരമ്യാവിന്റെ പുസ്തകത്തില് ഒരു സംഭവമുണ്ട്, വളരെ വേഗത്തില് ഞാൻ ആ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. യിരമ്യാവിന്റെ പുസ്തകം അതിന്റെ 32-ാമത്തെ അധ്യായം, യിരമ്യാവിന്റെ പുസ്തകം 32-ാമത്തെ അധ്യായം. ഇതാ യിരമ്യാവിന് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ആ കാര്യം. അതിന്റെ തുടക്കം എന്നാണത് സംഭവിക്കുന്നത്? യഹൂദ രാജാവായ സിദക്കിയാവിന്റെ 10-ാം ആണ്ടിൽ, നെബുക്കനേസറിന്റെ 18-ാം ആണ്ടിൽ തന്നെ യഹോവയെങ്കിൽ നിന്ന് യിരമ്യാവിന് അരുളപ്പാട്. അന്ന് ബാബേൽ രാജാവിന്റെ സൈന്യം യെരുശലേമിനെ നിരോധിച്ചിരുന്നു. നോക്കുക, അതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ കാണുന്നത്. ബാബേൽ രാജാവിന്റെ സൈന്യം വന്ന് യെരുശലേമിനെ നിരോധിച്ചിരിക്കുക. ആ രാജ്യം, സിദക്കിയാവിന്റെ ആ രാജ്യം, അതിന്റെ പതനത്തിന് ഇനി ചില നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ചില നാളുകളൂടെ കഴിഞ്ഞാൽ യെരുശലേം തകർന്നു പോകും. ആ യഹൂദ രാജ്യം അത് നഷ്ടപ്പെട്ടു പോകും. യഹൂദ രാജ്യത്തെ സിദക്കിയാവ് അവന്റെ പ്രവാസത്തിലേക്ക് പോകുന്നതിന്റെ ഒടുവിലത്തെ രാജാവായിട്ട് അവൻ നിൽക്കുമ്പോ ഇനിയും എന്തില്ല? ഈ യഹൂദ രാജ്യത്തെ കുറിച്ചോ അതിന്റെ തലസ്ഥാനമായി യെരുശലേമിനെ കുറിച്ചോ ഒരു പ്രതീക്ഷയ്ക്ക് വഴിയില്ല. ബാബേൽ രാജാവ് വന്നിട്ട് ഇതിനെ നിരോധിച്ചിരിക്കുകയാണ്. ഈ രാജ്യത്തെ, ഈ പട്ടണത്തെ, യെരുശലേം പട്ടണത്തെ നിരോധിച്ചിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇതിന്റെ മതിലുകൾ വീഴും. ഇവിടെയുള്ളവരെ രാജാവ് വന്ന്, ബാബേൽ രാജാവ് വന്ന് കൊല്ലുകയും അടിമകളായിട്ട് പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്യും. ഈ രാജ്യം ശൂന്യമായി തീരും. യെരുശലേം നശിച്ചു പോകും. ഇവിടെ ഇനി ജനപ്പാർപ്പില്ലാതെ വണ്ണം കാര്യങ്ങൾ. അങ്ങനെ ഏറ്റവും കടന്നുപോകുന്നവർ ഇതിനെ കണ്ട് ചൂള കുത്തത്തക്ക വിധത്തില് ആ നിലയിൽ ഇതിന്റെ അവസ്ഥ ഏറ്റവും ഹീനമായി തീരും എന്ന് പ്രവാചകനിലൂടെ പറഞ്ഞതൊക്കെ സംഭവിക്കാനായിട്ട് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നോക്കുക, അങ്ങനെയുള്ള ഒരു സമയത്ത് വളരെ അത്ഭുതകരമായ ഒരു കാര്യം അവിടെ നടക്കുന്നത് നമ്മൾ കാണും. എന്താണ് നടക്കുന്നത്? ഇതാ യിരമ്യാവിന്റെ അടുത്ത് യിരമ്യാവിന്റെ ഇളയപ്പനായ ശല്ലൂമിന്റെ മകൻ ഹനമയെ അവന്റെ അടുക്കൽ വരുന്നതിന്റെ ചരിത്രമാണ് 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. 32:7 ആ ആള് വന്നിട്ട്, ഇതാ യിരമ്യാവിന്റെ ഒരു കസിനാണ് ഹനമയെ, അവൻ വന്നിട്ട് എന്ത് ചെയ്തു? അനാഥോത്തിലെ എന്റെ നിലം മേടിച്ചുകൊള്ളുക, അത് മേടിപ്പാൻ തക്കവണ്ണം വീണ്ടെടുപ്പിന്റെ അവകാശം നിനക്കുള്ളതല്ലോ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നാം ഇവിടെ ഈ നഗരം നശിപ്പിക്കപ്പെടാനും ഓ ബാബേൽ രാജാവ് ഈ നഗരത്തെ ഉന്മൂലനാശമാക്കാനും ദിവസങ്ങൾ മാത്രം ശേഷിച്ചിരിക്കെ ഈ നഗരത്തിൽ ഇതാ ഒരു ട്രാൻസാക്ഷൻ നടക്കാൻ പോകുന്നു, ഒരു ആധാരം നടക്കാൻ പോകുന്നു. എന്താ? ഈ യിരമ്യാവിന്റെ ബന്ധുവായ ഹനമയിൽ വന്നിട്ട് പറയുന്നു, എന്റെ സ്ഥലം നീ വാങ്ങിച്ചുകൊള്ളുക എന്ന് പറയുന്നു. ഉടനെ യിരമ്യാവ് എന്ത് ചെയ്തു? യിരമ്യാവ് അതിന്റെ വായിക്കാനായിട്ട് നമുക്ക് വിശദമായിട്ട് വായിക്കാനായിട്ട് സമയമില്ല. 9-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, അങ്ങനെ ഞാൻ ഇളയപ്പന്റെ മകൻ ഹനമയിലിനോട് അനാഥോത്തിലെ നിലം മേടിച്ച് വില 17 ശേക്കൽ വെള്ളി തൂക്കിക്കൊടുത്തു. ആധാരം എഴുതി മുദ്രയിട്ടു. സാക്ഷികളെ കൊണ്ട് ഒപ്പിടുവിച്ച ശേഷം ഞാൻ പണം അവന് തുലാസിൽ തൂക്കിക്കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അതിന്റെ 14-15 വാക്യങ്ങളിൽ അവന് ആ ആധാരമെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ഒരു മൺപാത്രത്തിൽ വെച്ച്, മൺപാത്രം അവിടെ സുരക്ഷിതമായിട്ട് വളരെ നാളുകൾ ഇരിക്കത്തക്കവണ്ണം ഈ ആധാരങ്ങളെല്ലാം മൺപാത്രത്തിൽ വെച്ച് അതിനെ ആ നിലയിൽ സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നാം വായിച്ച ആ കാര്യത്തിന്റെ പ്രത്യേകത നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. അതായത്, നാം കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഗൾഫിലെ കുവൈത്തില് ഇറാഖിന്റെ പട്ടാളം എല്ലാം കൂടെ വന്ന് അവര് വന്ന് ഇതിനെ നിരോധിച്ച് ഇവിടെ ആളുകളെ പിടിച്ചുകൊണ്ടു പോവുകയും ആളുകൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടായി. നമ്മുടെ പല സുഹൃത്തുക്കളും, ഇവിടെ ഉണ്ടായിരുന്ന പല മലയാളികളായ ആളുകളും കുവൈത്തിൽ നിന്ന് രാജ്യരാമാനെ കയ്യിൽ കിട്ടിയതും എടുത്തുകൊണ്ട് ഓടിപ്പോകേണ്ട അവസ്ഥ വന്നു. ഒരു കുപ്പി വെള്ളത്തിന് വേണ്ടി അവർ കാത്തു നിൽക്കുന്ന പടങ്ങൾ പത്രങ്ങളിൽ വന്നു. ആ നിലയില് കുവൈത്തിൽ അവർക്കുണ്ടായിരുന്നതെല്ലാം കളഞ്ഞ് അവരുടെ സ്വത്ത് മുഴുവൻ നഷ്ടപ്പെട്ട് അവർ ഓടിപ്പോകാൻ നേരത്ത് ഒരാൾ വന്നിട്ട് പറയുക, എനിക്കിവിടെ ചില സ്ഥലം വയ്ക്കാനുണ്ട്, വാങ്ങിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മളെന്ത് വിചാരിക്കും? ഹാ, ഇവിടെ ജീവനും കയ്യിലെടുത്ത് പിടിച്ച് ഓടിപ്പോകുന്ന അഭയാർത്ഥികളെ പോലെ പലായനം ചെയ്യുന്ന ഒരു രംഗത്ത് ഇതാ സ്ഥലം വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞ ഒരാൾ ഒരു ഓഫർ കൊണ്ടുവന്നാൽ നമ്മളെന്ത് ചെയ്യും? നമ്മൾ പറയും, പൊന്നു സുഹൃത്തെ, ഇപ്പോഴല്ലേ ഇതിന്റെ സമയം, ഞാൻ എന്റെ ജീവൻ രക്ഷിക്കാനായിട്ടുള്ള ഓട്ടത്തിലാണ് എന്ന് പറയുകയില്ലേ? അതുപോലെ ഒരു രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. ബാബേൽ രാജാവ് വന്ന് യെരിശലേം നഗരത്തെ നിരോധിച്ച് അവരെ മുഴുവൻ അടിമകളാക്കി കൊണ്ടുപോവുകയും ഈ പട്ടണത്തെ ഉന്മൂലനാശം ചെയ്യുകയും ചെയ്യാനായിട്ട് ഇനി ദിവസങ്ങൾ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. യെരിശലേം നഗരത്തിന്റെ അനിവാര്യമായ പതനം അവരെ ആളുകൾ അവരുടെ കണ്ണിന് മുമ്പിൽ കാണുകയാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ഇതാ ദൈവത്തിന്റെ പ്രവാചകൻ അവനൊരു പ്രതീകാത്മകമായ ഒരു കാര്യം ചെയ്യുന്നു. എന്താണ് അവൻ ചെയ്യുന്നത്? ഈ സ്ഥലത്ത് ഉന്മൂലനാശമായി പോകാൻ പോകുന്ന ഈ സ്ഥലത്ത്, ആളുകൾ അഭയാർത്ഥികളെ പോലെ ഓടിപ്പോകാൻ തുടങ്ങുന്ന ഈ സ്ഥലത്ത് അവന് 17 ശേക്കൽ വെള്ളി തൂക്കിക്കൊടുത്ത് ഒരു സ്ഥലം ഹനമയേലിന്റെ കയ്യിൽ നിന്ന് അനവസരത്തിൽ അതാ അവൻ വാങ്ങുന്നു. പ്രിയമുള്ളവരെ, ഇതെന്താ കാണിക്കുന്നത്? എന്താ കാണിക്കുന്നത്? 17 ശേക്കൽ എന്ന് പറഞ്ഞാൽ അന്നത്തെ നിലയനുസരിച്ച് ഒരാളുടെ ഒരു വർഷത്തെ മുഴുവൻ അധ്വാനത്തിന് കിട്ടുന്ന പ്രതിഫലമാണ് ഈ 17 ശേക്കൽ വെള്ളി. ആ 17 ശേക്കൽ വെള്ളി തൂക്കിക്കൊടുത്ത് ഇരമ്യാവോടെ സ്ഥലം വാങ്ങിക്കുമ്പോൾ ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ പറയും, ഇവനെന്താ, ഇവനെ തലയ്ക്ക് പ്രവാചകനൊക്കെ, ദൈവത്തിന്റെ പ്രവാചകനൊക്കെ, പക്ഷേ എന്ത് ചെയ്യാം, മനുഷ്യന് സമയത്ത് മഴ പെയ്തല്ലേ സംഭവിക്കാവുന്ന കുഴപ്പമൊക്കെ ഇദ്ദേഹത്തിന് സംഭവിച്ചു. ചൂടുകൂടി കയ്യിലിരുന്ന കാശ്, ആ 17 ശേക്കൽ ഉണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് എന്തെല്ലാം ചെയ്യായിരുന്നു, അത് നഷ്ടപ്പെടുത്തി, ഇത് ആധാരം എഴുതി, സാക്ഷികളെ കൊണ്ട് മുദ്രയിടിയിപ്പിച്ചു, മൺപാത്രം വാങ്ങിച്ച് അതിന്റെ അകത്ത് ശരിയാക്കിയും വെച്ചു. എന്ന് വെച്ചാൽ എന്താ, മൺപാത്രത്തിലെ കേടുകൂടാതെ നാളുകളിരിക്കും, ഇനി എന്നെങ്കിലും ഞാൻ തിരിച്ചു വരും, അന്ന് ഈ മൺപാത്രത്തിൽ നിന്ന് ഞാൻ ഈ ആധാരമെടുക്കും, ഞാൻ ഈ വാങ്ങിച്ച സ്ഥലം ഞാൻ കൈവശമാക്കും എന്നാണ് വാക്കും ഭാഷണവും കൂടാതെ യമ്യാവ് ആളുകളോട് പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രയുള്ളൂ, നമ്മുടെ ജീവിതം എത്ര നിരാശാജനകമായാലും ഓ അവിടെ വിശ്വാസത്തിന്റെ ഒരു ആധാരം എടുത്ത് നടത്തണം. പ്രത്യാശയുടെ ആ നിലയിൽ ഒരു വെള്ളി തൂക്കി കൊടുക്കാൻ നിനക്ക് കഴിയണം. എങ്ങനെ കഴിയും? എങ്ങനെ കഴിയും? അത് ദൈവത്തിലുള്ള, ദൈവത്തിന്റെ കരുണയിലുള്ള പ്രതീക്ഷ കൊണ്ടാണ് അത് കഴിയുന്നത്. ദൈവത്തിന്റെ സ്നേഹത്തിലുള്ള പ്രത്യാശ കൊണ്ടാണ്, ഹോപ്പ് കൊണ്ടാണ് അത് കഴിയുന്നത്. നമുക്കത് കഴിയും, കഴിയണം. കാരണം നാം പ്രത്യാശയുടെ തടവുകാരാണ്, പ്രത്യാശയുടെ തടവുകാരാണ്. നമ്മുടെ ജീവിതത്തിന് സംഭവിച്ച കാര്യങ്ങളെ ഓർത്ത് നമ്മളെ നിരാശപ്പെടരുത്. സംഭവിച്ച കാര്യങ്ങൾ ചിലപ്പോ ആത്മീയ ജീവിതത്തിന് വളരെ നിരാശാജനകമായ കാര്യങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ അതിന്റെ കുറ്റബോധവും ഒക്കെ പേറി നമ്മൾ ദൈവസന്നിധിയിൽ തല ഉയർത്താൻ കഴിയാത്ത ആളുകളായിട്ട് നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്റെ മനസ്സിൽ പലപ്പോഴും കടന്നു വന്നിട്ടുള്ള ഒരു ഉദാഹരണം, ഞാൻ നിര്യാതനായ എം.ഇ. ചെറിയ സാറ് എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിന് സംഭവിച്ച ഒരു സംഭവമാണ് പലപ്പോഴും ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഓർക്കുന്നത്. അദ്ദേഹം മധുരയില് സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവിടെ അടുത്തുള്ള സെൻട്രൽ ജയിലിൽ പോയി ആളുകളോട് സുവിശേഷം പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഈ എം.ഇ. ചെറിയ സാറും സഹപ്രവർത്തകരും ചെന്ന് ഈ സെൻട്രൽ ജയിലിൽ ചെന്ന് സുവിശേഷം പറഞ്ഞു. സുവിശേഷം പറഞ്ഞപ്പോ അവിടെ ഇതാ വധശിക്ഷ വിധിക്കപ്പെട്ട ഒരുവൻ, ഒരു തമിഴനായ ഒരു സഹോദരൻ വധശിക്ഷ വിധിക്കപ്പെട്ടു. അവൻ ഒരാളെ കൊന്നു. അതിന്റെ ശിക്ഷയായിട്ട് അവന് വധശിക്ഷ എത്രാം തീയതി, അടുത്ത 18-ാം തീയതി ഇവനെ മരിക്കും വരെ തൂക്കിക്കൊല്ലാനായിട്ട് ആ നിലയിൽ കോടതി വിധിച്ചിരിക്കുന്നു. അങ്ങനെ വിധിച്ചിരിക്കുമ്പോ ഇനി സഹോദരന്മാർ ചെന്നു അവനോട് സുവിശേഷം പറഞ്ഞു, അവന്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് അംഗീകരിച്ചു, ഹൃദയത്തിന് ശാന്തിയും സമാധാനവും കൈവന്നു. അങ്ങനെ പക്ഷേ അവനെ ക്രിസ്ത്യാനിയായാലും വീണ്ടും ജന്മം ഉണ്ടായാലും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മാറ്റമൊന്നുമില്ല, കോടതി വിധിക്ക് മാറ്റമൊന്നുമില്ല. അവനെ 18-ാം തീയതി നേരം വെളുത്താൻ എന്ത് ചെയ്യും? തൂക്കിക്കൊല്ലും, മരിക്കുന്നത് വരെ തൂക്കിക്കൊല്ലുക എന്നാണ് കോടതി വിധിയുടെ പ്രത്യേകത. അവർ പറയുന്നത് അങ്ങനെയാണ്, എങ്ങനെയെങ്കിലും ഒന്ന് തൂക്കി ജീവനോടെ വിടുന്നതല്ല, അവൻ മരിക്കുന്ന വരെ തൂക്കിക്കൊല്ലണം. അങ്ങനെ 18-ാം തീയതി പ്രഭാതമാകുമ്പോൾ ആ നിലയിൽ കൊല്ലപ്പെടാനായിട്ടുള്ള ഈ ആളിന്റെ അടുത്ത് അതിന്റെ തലേന്ന് വൈകിട്ട് 17-ാം തീയതി വൈകുന്നേരം എം.ഇ. ചെറിയ സാറും ചില സഹപ്രവർത്തകരും കൂടെ വീണ്ടും പോയപ്പോ ആ തടവുകാരനെ കണ്ടു. അവൻ ഏകാന്ത തടവിലാണ്. അവൻ പറഞ്ഞു അവന് ഹൃദയത്തിൽ വലിയ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ആ ജയിൽ വാർഡൻ അല്പസമയം ഈ സുവിശേഷകർക്ക് ഇവനോടൊപ്പം ചെലവഴിക്കാനായിട്ട് സമയം കൊടുത്തു. ഇവൻ ചില കാര്യങ്ങൾ ഇവരെ പറഞ്ഞേൽപ്പിച്ചു. താനെ കൊലപ്പെടുത്തിയതുകൊണ്ട് ആ ഭർത്താവില്ലാതെ വിധവയായി തീർന്ന ആ സ്ത്രീയുടെയും കുഞ്ഞുങ്ങളുടെയും കാര്യങ്ങൾ നോക്കണം എന്ന് പറഞ്ഞ ചില കാര്യങ്ങളെ, ചില ക്രമീകരണങ്ങൾ ഈ സഹോദരന്മാരോട് പറഞ്ഞു. തന്റെ കൊലക്കട്ടിക്കിരയായ ആളിന്റെ വിധവയായ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. തന്റെ വീട് സംബന്ധിച്ചുള്ള ചില ക്രമീകരണങ്ങൾ പറഞ്ഞു വെച്ചു. അതിനുശേഷം ഓ സന്തോഷത്തോടെ അവർ പ്രാർത്ഥിക്കാനായിട്ടിരുന്നു. എന്നിക്കറിയാം സാർ പ്രാർത്ഥിച്ചു, വേറെ ആളുകൾ പ്രാർത്ഥിച്ചു, ഒരു വലിയ തടവുകാരം പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് വലിയ സന്തോഷമാണ്. പിറ്റേന്ന് നേരം വിളിക്കുമ്പോ പുലർച്ചെ തൂക്കിക്കൊല്ലുന്ന ആളാണ് അവനെ. പ്രാർത്ഥിക്കുമ്പോ പ്രാർത്ഥന എങ്ങനെ നീണ്ടു നീണ്ടു പോയപ്പോ വാർഡൻ വന്നിട്ട് പറഞ്ഞു സമയമായി, ഇനിയിപ്പോ സമയമായി. അപ്പൊ ഇവന് പല കാര്യങ്ങളെ കുറിച്ച് പ്രാർത്ഥിച്ചു. കർത്താവെ ഈ സഹോദരന്മാർ വന്ന് എന്നോട് സുവിശേഷം പറയാനിടയായല്ലോ, അവരെ അനുഗ്രഹിക്കണമേ, അവരുടെ പ്രവർത്തനങ്ങളെ സഹായിക്കണമേ എന്നെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് സമയമായി എന്നുള്ള അറിയിപ്പായിട്ട് വാർഡൻ വന്നത്. അപ്പൊ ഈ തടവുകാരൻ തന്റെ പ്രാർത്ഥന ഇങ്ങനെ അവസാനിപ്പിച്ചു, കർത്താവെ ഇനി കൂടുതൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, അതെല്ലാം നാളെ രാവിലെ ഞാൻ അവിടെ വരുമ്പം അങ്ങയുടെ മുഖത്ത് നോക്കി നേരിട്ട് പറഞ്ഞോളാം. ആദ്യം ആരാ ഇത് പറഞ്ഞത്? ഒരാളെ കൊന്ന ഒരാളാണ്. അതായത് ഒരു കൊലക്കുറ്റത്തിന് പ്രതിയായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരുവൻ, അവനെ സംബന്ധിച്ചിടത്തോളം പിറ്റേന്ന് ഏറ്റവും ഷുവറായിട്ടുള്ള കാര്യം എന്താണ്? പിറ്റേന്ന് രാവിലെ 4 മണിയെന്നോ 4:30 ഒരു സമയമുണ്ടെങ്കിൽ അവൻ തൂക്കിക്കൊല്ലപ്പെടുമെന്നുള്ള കാര്യത്തിന് ഒരു മാറ്റവുമില്ല. തൂക്കിക്കൊല്ലപ്പെട്ടാൽ ഞാനത് സ്വർഗത്തിൽ വരുമെന്നും അവിടുത്തെ മുഖം കാണുമെന്നുള്ള കാര്യത്തിലും അവന് സംശയമൊന്നുമില്ല. അവിടെ വെച്ച് കാണുമ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞ് അവനെ പ്രാർത്ഥന അവസാനിപ്പിച്ചു. നോക്കുക, കർത്താവിന്റെ മുഖത്ത് നോക്കാൻ അവന് എന്തില്ല? ഞാനൊരു കൊലപ്പുള്ളിയാണ് എന്നുള്ളതിനെ കുറിച്ച് അവൻ എന്തില്ല? അവനെക്കുറിച്ചൊരു കുറ്റബോധമില്ല, അനാവശ്യമായ കുറ്റബോധമില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം എന്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിച്ചു എന്നുള്ള ഉറപ്പ് ധൈര്യം അവനുണ്ട്. അതുകൊണ്ട് അവന്റെ ഈ ഭൂമിയിലെ അവന്റെ അവസാനത്തെ പ്രാർത്ഥന, എല്ലാവരോടും ഒപ്പമുള്ള പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത്, കർത്താവെ ബാക്കി കാര്യം ഞാൻ നാളെ അവിടെ വരുമ്പോൾ പറഞ്ഞോളാം. എത്ര വലിയ ഉറപ്പ്, എത്ര വലിയ ധൈര്യം, കർത്താവുമായിട്ട് എത്ര പ്രാഗത്യം. പ്രിയമുള്ളവരെ, ഇതാണ് കർത്താവിന്റെ രക്തം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. കഴിഞ്ഞ കാലഘട്ടത്തിലെ ഏതെങ്കിലും കാര്യങ്ങൾ ഓർത്തും നിരാശപ്പെട്ടും ദുഃഖിച്ചും കുറ്റബോധം കയറിയിരിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ആ അതുല്യമായ ശക്തിയെക്കുറിച്ച് നമുക്കൊരു പുതിയ ബോധ്യം ഉണ്ടാകട്ടെ. നമ്മൾ പാടാറുണ്ടല്ലോ, പവർ ഉണ്ട്, അതിന് ശക്തിയുണ്ട്. വണ്ടർ വർക്കിംഗ് പവർ ആണ് അതിനുള്ളത്, ആ അത്ഭുതകരമായ ശക്തിയാണ് അതിനുള്ളത്. നമ്മുടെ ജീവിതത്തിലെ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച എത്ര നിരാശാജനകവും ലജ്ജാകരവുമായ കാര്യങ്ങളാണെങ്കിലും അതിനെ മുഴുവൻ മൂടത്തക്ക വിധത്തിൽ കർത്താവിന്റെ രക്തത്താലുള്ള ആ ശുദ്ധീകരണം നമുക്കുണ്ട്. ശുദ്ധീകരണം മാത്രമോ, നീതീകരണം, സാങ്ക്ടിഫിക്കേഷൻ, അതിന്റെ ആ നീതീകരണത്തിന്റെ അർത്ഥവ്യാപ്തി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? കർത്താവായ യേശുക്രിസ്തു കേവലം നമ്മളെ നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുക മാത്രമല്ല അവിടുന്ന് ചെയ്യുന്നത്, പാപത്തിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് നീതീകരണം എന്ന് പറഞ്ഞാൽ ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇത് തമ്മിൽ അല്പം വ്യത്യാസമുണ്ട്. നാം ഈ രീതിയിൽ തന്നെ പലവട്ടം ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ മധുര സെൻട്രൽ ജയിലിലെ ആ കൊലപ്പുള്ളിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രാഗൽഭ്യം എന്താണ്? ഞാൻ ചെയ്ത കൊലക്കുറ്റം കർത്താവ് ക്ഷമിച്ചു തന്നു എന്നുള്ളതല്ല. ക്ഷമിച്ചു തന്നു, കർത്താവ് ക്ഷമിച്ചു, ക്ഷമിച്ചു തന്നു. അതിനപ്പുറത്ത് ഞാൻ കൊലക്കുറ്റമൊന്നും ചെയ്യാത്തവനായിട്ട് വലിയവനായ സ്വർഗത്തിലെ ദൈവം എന്നെ നീതീകരിച്ചിരിക്കുന്നു എന്നതും അവന്റെ ബോധ്യമാണ്. പ്രിയമുള്ളവരെ, കേവലം ഫോർഗീവ്നെസ് മാത്രമല്ല സാങ്ക്ടിഫിക്കേഷനും ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം നാം ദൈവം മുമ്പാകെ നിൽക്കുമ്പോ, സ്വർഗീയ കോടതിയുടെ മുമ്പാകെ നിൽക്കുമ്പോ, ഇവന്റെ തെറ്റുകൾ ക്ഷമിക്കപ്പെട്ട പാപി എന്നല്ല നമ്മുടെ മേലുള്ള മുദ്ര, മറിച്ച് ഒരു തെറ്റും ചെയ്യാത്തവൻ, ഒരു പാപവും ചെയ്യാത്തവൻ എന്നതാണ് നമ്മുടെ മേലുള്ള മുദ്ര. ആ നമുക്ക് ദൈവസന്നിധിയിൽ എത്ര പ്രാഗൽഭ്യം, എത്ര ധൈര്യം, അത് നമുക്കുണ്ടാകണം. നമുക്ക് കഴിഞ്ഞ കാലത്തേക്ക് നോക്കുമ്പോ നമ്മളെ നിരാശപ്പെടുത്തുന്ന കാര്യങ്ങളില്ല. ഭാവിയിലേക്ക് നോക്കുമ്പോഴോ ഭാവിയെ ഓർത്ത് നമുക്ക് പുഞ്ചിരി തൂകാനേയുള്ളൂ. നാം പലപ്പോഴും നിരാശാജനകമായ പല കാര്യങ്ങളുമാണ്, പലപ്പോഴും നമ്മൾ അതിന്റെ ഒരു ഹാങ് ഓവറിലാണ്. കഴിഞ്ഞ കാലഘട്ടത്തിൽ വീണ്ടും ജനനാനുഭവത്തിന് മുമ്പും ഒക്കെ ചില ആളുകളുണ്ടല്ലോ, അവർക്കെല്ലാത്തിന്റെയും നിഷേധാത്മകമായ കാര്യങ്ങളെ കാണാനൊക്കെ ഉള്ളു. അവരങ്ങനെ ചിന്തിച്ചുപോയി, എന്ത് വന്നാലും ഓ നന്നാകുകയില്ല, എന്ത് ഭാവിയിലേക്ക് നോക്കാനൊക്കെ സഹോദരൻ എത്ര ഉത്സാഹിപ്പിച്ചാലും അവർ ഭാവിയിലേക്ക് നോക്കുമ്പം ഈ മറ്റ് സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങളെ കുറിച്ചാണ് അവർ ആലോചിച്ചു പോകുന്നത്. അവരുടെ സ്വപ്നങ്ങളിൽ എപ്പോഴും അപകടങ്ങളാണ് പതിയിരിക്കുന്നത്. ആ നിലയിലല്ല പ്രിയമുള്ളവരെ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഓ, നാം നിഷേധാത്മകമായ വാക്കുകളും ആ നിലയിലുള്ള നിരാശയുടെ വാക്കുകളും അല്ല പറയേണ്ടത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഇന്നുള്ളതിനേക്കാൾ കാര്യങ്ങൾ വ്യത്യാസമായി തീരും. അത് കേവലം ഞാനൊരു ശുഭപ്രതീക്ഷയല്ല പറയുന്നത്. ദൈവം നമ്മൾ പ്രാരംഭത്തിൽ കേട്ടതുപോലെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയാണ്. നാം ആയിരിക്കുന്ന സ്ഥിതിയിൽ നമ്മളെ അംഗീകരിച്ചു അവിടെ നമ്മളെ അങ്ങ് ഇട്ടേക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവിടെ ഒരു തുടക്കമാണ്. നമ്മളെ അംഗീകരിച്ചു അവിടെ മുതൽ ഭാവിയിലേക്ക് കാര്യങ്ങളെ കൂടുതൽ ശോഭനമായി വരികയാണ്. നാം പറയാറുണ്ടല്ലോ നീതിമാന്റെ പാത എന്ന് പറയുന്നത്, അത് പ്രഭാതം മുതൽ ഉച്ച വരെയുള്ള സമയമാണ്. പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചു വരുന്നു, കാര്യങ്ങള് ഭംഗിയാകുന്നു, വെളിച്ചം വർദ്ധിച്ചു വരുന്നു. നീതിമാന്റെ പാത എന്ന് പറയുന്നത് ആ നിലയിലാണ്. അവന് വെളിച്ചം വർദ്ധിച്ചു വരും. ഉച്ച കഴിഞ്ഞാലോ, ഉച്ച കഴിഞ്ഞാൽ പിന്നെ വെളിച്ചം കുറയില്ല. നീതിമാന്റെ പാത എന്ന് പറയുന്നത് പ്രഭാതം മുതൽ ഉച്ച വരെയുള്ള സമയമാണ്. ഞാൻ ചില ഇത് പറയുമ്പോ നിങ്ങളിൽ പലരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി, ഓ, ഞാന് വർഷങ്ങൾ ഇതെല്ലാം കേട്ടിട്ടും സ്വാർത്ഥനായിട്ടും പിന്നെയും ഓ എന്റെ സ്വയം വളരെ വർദ്ധിച്ചും ഒക്കെയാണല്ലോ വരുന്നത് എന്നുള്ള നിലയിൽ നിരാശപ്പെടുന്നുണ്ടോ? ഞാൻ പലപ്പോഴും നീതിമാന്റെ പാത ഉച്ചവരെ പ്രഭാതം മുതൽ ഉച്ചവരെയുള്ള സമയമാണ് എന്ന് കാണുമ്പോൾ ഞാൻ അതിനോട് ചേർന്ന് ഞാൻ എന്റെ ഹൃദയത്തിന് ഒരു ഉദാഹരണം ചിന്തിക്കാറുണ്ട്. രാവിലെ നിങ്ങൾ പ്രഭാതത്തില് നിൽക്കുമ്പോ, സൂര്യന് നേരെ നിൽക്കുമ്പോൾ എന്ത് കാണാം? നിങ്ങളുടെ നിഴല് പുറകിലേക്ക് കാണാം. നിങ്ങൾ ആരെങ്കിലും കുഞ്ഞുങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? രാവിലെ ഏഴരയ്ക്ക് സൂര്യനെ നോക്കി നിൽക്കുമ്പോൾ നിങ്ങളുടെ നിഴൽ നിന്നോ നിങ്ങളുണ്ടെന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നിങ്ങളെക്കാൾ പതിന്മടങ്ങ് നീളമുണ്ട് നിങ്ങളുടെ നിഴലിന്. നിങ്ങളുടെ സ്വയത്തെയാണ് അത് കാണിക്കുന്നത് എന്നിരിക്കട്ടെ. പക്ഷേ സൂര്യൻ ഉദിച്ച് അത് മുന്നോട്ട് വന്നിട്ട് മധ്യാഹ്നമാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിഴലിനെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ കാൽച്ചുവട്ടിലാണ് നിങ്ങളുടെ നിഴൽ. പുറകോട്ട് നോക്കിയാൽ നിഴൽ കാണാനില്ല, വശങ്ങളിലേക്ക് നോക്കിയാൽ നിഴൽ കാണാനില്ല. ആ സ്വയം നിങ്ങളുടെ കാൽച്ചുവട്ടിലാണ്. ആ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം തരുന്ന പ്രതീക്ഷ എന്ന് പറയുന്നത് നീതിമാന്റെ പാത മധ്യാഹ്നം വരെ ആ നിലയിലാണ്. സ്വയത്തിൽ നിന്ന് നമുക്ക് മോചനമുണ്ട്, പാപത്തിൽ നിന്ന് അതിന്റെ വശീകരണങ്ങളിൽ നിന്ന് നമുക്ക് മോചനമുണ്ട്. നമ്മുടെ കുടുംബജീവിതമോ അതിന് വ്യത്യാസം വരും. അത് പറയുമ്പോൾ പലർക്കും അത് സംഭവിക്കുമോ? സംഭവിക്കും. നാം പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു വചനമുണ്ടല്ലോ, അതായത് മുള്ളും പറക്കാരെയും മുളയ്ക്കുന്ന ഒരു തോട്ടം പോലെ ആയിരുന്നാലും, നാം അതിനെക്കുറിച്ച് പിന്നീട് ഒരിടത്ത് വായിക്കുന്നത് അത് ഏദൻ തോട്ടം പോലെ ആയിത്തീരുമെന്ന്. നിന്റെയും എന്റെയും കുടുംബജീവിതം മുള്ളും പറക്കാരെയും മുളയ്ക്കുന്ന ഒരു തോട്ടം പോലെയാണ് ഇന്നായിരിക്കുന്നതെങ്കിലും അതിനെ സംബന്ധിച്ച് ദൈവം കാണുന്നത് എങ്ങനെയാണ്? ഭാവിയിലേക്ക് നോക്കി കാണുന്നത് അതൊരു ഏദൻ തോട്ടം പോലെ ആയിത്തീരുന്നതായിട്ടാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്, കുടുംബജീവിതത്തിന്, സഭാജീവിതത്തിന്, ആത്മീയമായ പ്രവർത്തനങ്ങളിൽ ഒന്നിനെ സംബന്ധിച്ച് നമുക്ക് നിരാശപ്പെടേണ്ടതായിട്ടില്ല. അതുകൊണ്ട് നിരാശയുടെ വാക്കുകൾ പറയല്ലേ, നിരാശയുടെ വാക്കുകൾ പറയുന്നില്ലേ? ചിലപ്പോ ഭർത്താക്കന്മാർ വന്ന് ഭാര്യമാരോട് പറയുമ്പോ അതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ പലപ്പോഴും കഴിയുന്നില്ല. ഭാര്യയോട് പറയുകയാണ്, ഇനി എനിക്ക് പ്രൊമോഷൻ കിട്ടി, യൂണിക്ലർക്കായി. ഭാര്യ എന്താ പറയുന്നത്? നിങ്ങൾ യൂണിക്ലർക്കല്ല, രസിച്ച് മജിസ്ട്രേറ്റ് ആകിയാലും ബാക്കിയുള്ളവരുടെ കഷ്ടപ്പാട് മാറുകയില്ല. സഹോദരി, അങ്ങനെയാണോ നീ പറയുന്നത്? അതല്ല, പോസിറ്റീവായിട്ട് എടുക്ക, കാര്യങ്ങളെ എടുക്ക്. ഞാൻ പറയുന്നത് ഒരു കേവലം ഒരു ഓപ്റ്റിമിസ്റ്റിക് ആയ ചിന്തയല്ല ഞാൻ പറയുന്നത്. ദൈവവചനം നമ്മുടെ മുമ്പിൽ വെക്കുന്ന കാര്യങ്ങളാണ്. കാര്യം നമ്മളെന്താണ്? പ്രത്യാശയുടെ തടവുകാരൻ ആണ്. എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ ഒരു വചനം കൂടെ വായിച്ചിട്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തില് നാം ഒരു ഏറ്റുപറച്ചിലിനെ കുറിച്ച് കാണുന്നുണ്ട്. ഏറ്റുപറച്ചിൽ, അവിടെ എന്താ ഏറ്റുപറച്ചിൽ? പ്രത്യാശയുടെ സ്വീകാരം. അതിന്റെ 23-ാം വാക്യത്തിൽ നാം പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുന്നതിനെ കുറിച്ചും പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുന്നതിനെ കുറിച്ചും അവിടെ പറയുന്നുണ്ട്. പ്രത്യാശയുടെ സ്വീകാരം എന്നുള്ളത് കൺഫഷൻ എന്നാണ് ഇംഗ്ലീഷിൽ നാം കാണുന്നത്. ഏറ്റുപറച്ചിൽ, പ്രത്യാശയുടെ ഒരു ഏറ്റുപറച്ചിലിനെ നാം മുറുകെ പിടിക്കണം. പലപ്പോഴും നാം ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. വിശ്വാസത്തിന്റെ ഒരു ഏറ്റുപറച്ചിലല്ല, വിശ്വാസവും പ്രത്യാശയും തമ്മിൽ അല്പം വ്യത്യാസമുണ്ട്. ഓ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പാണ്, പ്രത്യാശയുടെ ആ സബ്സ്റ്റൻസ് ആണ്. കാര്യങ്ങൾ കുറച്ചുകൂടെ കുറച്ചുകൂടെ അത് പ്രായോഗികമായിട്ട് വരുന്നതാണ് വിശ്വാസം. എന്നാൽ പ്രത്യാശയോ, പ്രത്യാശ പിന്നെയും അകലെ നിൽക്കുന്ന ഒരു കാര്യമാണ് ഹോപ്പ്. ഞാൻ പറഞ്ഞത് ഇവിടെ നമ്മൾ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലല്ല നടത്തേണ്ടത്. കാര്യം നമ്മൾ നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതൊരു വിശ്വാസമായിട്ട് പോലും പരിണമിച്ചിട്ടില്ല. എന്റെ കുടുംബജീവിതം നന്നാകും എന്നുള്ള കാര്യം നമ്മളെ സംബന്ധിച്ചൊരു വിശ്വാസമായിട്ട് പരിണമിച്ചിട്ടില്ല. എന്റെ ആത്മീയ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകും എന്ന കാര്യം ഒരു വിശ്വാസമായിട്ട് പരിണമിച്ചിട്ടില്ല. എന്റെ സ്വയം എന്നെങ്കിലും അതിൽ നിന്ന് എനിക്കൊരു മോചനമുണ്ടാകും, അതിൽ നിന്ന് ഇന്ന് കാണുന്ന നിലയിൽ അതിന്റെ പിടിയിൽ നിന്ന് ഒരു മോചനമുണ്ടാകും എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസമായി പരിണമിച്ചിട്ടില്ല. ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് അവിടുന്ന് പ്ലാൻ ചെയ്യുന്നു എന്നുള്ളത് ഒരു വിശ്വാസമായിട്ട് പരിണമിച്ചിട്ടില്ല. പക്ഷേ അതിനെക്കുറിച്ച് വളരെ വിദൂരമായ ഒരു പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ടോ? ഒരു പ്രത്യാശയുണ്ടോ? ഒരു ഹോപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ആ പ്രതീക്ഷ, ആ പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചാൽ മതി. മുറുകെ പിടിച്ചാൽ മതി, ആദ്യം അവിടെ തുടങ്ങട്ടെ. ആ പ്രതീക്ഷയിൽ മുറുകെ പിടിക്കുക, ആ പ്രത്യാശയുടെ സ്വീകാരം ഏറ്റുപറയുക. കാര്യങ്ങൾ എന്തായിത്തീരും? ക്രമേണ അത് വിശ്വാസമായി പരിണമിക്കും. അത് പിന്നീട് ഒരു വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലാവും, വ്യത്യസ്തമായി തീരും. നാം വായിച്ച ആ അധ്യായത്തിലേക്ക് തന്നെ വീണ്ടും കടന്നു വരുമ്പോ അവിടെ മനോഹരമായ ഒന്ന് രണ്ട് വചനങ്ങളിലൂടെ കാണാം. അത് കേവലം വായിച്ചിട്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. യിരെമ്യാവിന്റെ പുസ്തകം 32 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ ഇതാ അവിടെ പറയുന്നു, അതിന്റെ 27 വാക്യം: ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? സഹോദരി, നീ നിന്റെ ജീവിതത്തിൽ നോക്കി, ഇത് നടക്കുകയില്ല, ഇത് പ്രയോജനപ്പെടുകയില്ല, എന്നെ സംബന്ധിച്ചിത് യാഥാർത്ഥ്യമായി തീരുകയില്ല എന്നാണ് നീ പറയുന്നതെങ്കിൽ ഇതാ ഈ വാക്യത്തിന് അടിവര ഇട്ടുകൊടുക്ക. എന്നാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ആരാ ഇത് പറയുന്നത്? ആരാ പറയുന്നത്? സകല ജഡത്തിന്റെയും ദൈവമായ യഹോവ. ഇവിടെ മുമ്പിലിരിക്കുന്ന ചില മൂപ്പന്മാരുടെ ദൈവമായ യഹോവയല്ല, ഓ കർത്തദാസന്മാരെ ചിലര് കുളിപ്പിച്ചു നിൽക്കുന്നവരുടെ ദൈവമായ യഹോവ എന്നല്ല പറയുന്നത്. പിന്നെയോ, സകല ജഡത്തിന്റെയും ദൈവമായ യഹോവ, ഏറ്റവും പുറകിലത്തെ സീറ്റിലിരിക്കുന്ന നിനക്ക് വേണ്ടിയും നിന്റെയും ദൈവമായ യഹോവയാണ്. അവിടെ നിന്ന് എന്ത് പറയുന്നു? എന്നാൽ കഴിയാത്തവന്റെ കാര്യമുണ്ടോ? കഴിയാത്തവന്റെ കാര്യമുണ്ടോ? ഇതാ 40 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ, ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോടൊരു ശാശ്വത നിയമം ചെയ്യും. ദൈവം ചെയ്യുന്ന ഒരു നിയമം, ഒരു വലിയ കവനന്റിനെ കുറിച്ചാണ്, ഒരു നിയമം കവനന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോടൊരു ശാശ്വത നിയമം ചെയ്യും. അവർ എന്നെ വിട്ടുമാറാതെ ഇരിപ്പാൻ എങ്കിലുള്ള പക്ഷി ഞാൻ അവരുടെ ഹൃദയത്തിലാക്കും. നോക്കുക അവിടെ ആ വാക്യം നിങ്ങൾക്ക് മനസ്സിലായോ? എന്നെ അവര് വിട്ടുമാറാതിരിക്കാൻ, അതായത് നമ്മള് ദൈവത്തെ വിട്ടുമാറാതിരിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ആർക്ക? ദൈവത്തിനാണെന്നാ പറയുന്നത്. അവരെന്നെ വിട്ടുമാറാതിരിക്കാൻ വേണ്ടി എങ്കിലുള്ള പക്ഷി ഞാൻ അവരുടെ ഹൃദയത്തിലാക്കും. ആരാണ് അതിന്റെ പ്രവൃത്തി ചെയ്യുന്നത്? ദൈവം തന്നെയാണ് ചെയ്യുന്നത്. ചിലപ്പോ വിചാരം, അയ്യോ എങ്ങനെ കഷ്ടപ്പെട്ട് കടിച്ചു പിടിച്ച് ഈ വിശ്വാസ ജീവിതം എങ്ങനെയെങ്കിലും ഒരു വീഴ്ചയില്ലാതെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാ ചിലര് വിചാരിക്കുന്നത്. സഹോദര സഹോദരി, നീയല്ല ഈ വിശ്വാസ ജീവിതം കൊണ്ടെത്തിക്കുന്നത്. അതിനെക്കുറിച്ച് ഭാരപ്പെടണ്ട. അത് ആര് ചെയ്യുമെന്നാ പറഞ്ഞത്? ഞാൻ ചെയ്യും. ഞാനതൊരു ശാശ്വത നിയമമായിട്ട് നിങ്ങളോട് പറയുകയാണ്. ഞാനവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോടൊരു ശാശ്വത നിയമം ചെയ്യും. അവർ എന്നെ വിട്ടുമാറാതെ ഇരിപ്പാൻ എങ്കിലുള്ള പക്ഷി ഞാൻ അവരുടെ ഹൃദയത്തിലാക്കും. ഞാൻ അവരെ സന്തോഷിച്ച് അവർക്ക് ഗുണം ചെയ്യും. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ അവരെ ഈ ദേശത്ത് നിന്നും പ്രിയമുള്ളവരെ, നമുക്ക് നിരാശപ്പെടാനായിട്ടൊന്നുമില്ല. കാരണം നാം പ്രത്യാശയുടെ തടവുകാരാണ്. നമുക്ക് വലിയ പ്രത്യാശ ഭാവിയിലേക്ക് നോക്കുന്നുണ്ട്. നമുക്ക് പുഞ്ചിരി തൂക്കാനേ ഉള്ളൂ. പലതും നിന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും യാഥാർത്ഥ്യമായി തീർന്നിട്ടില്ലെങ്കിലും, കേവലം വിശ്വാസമായിട്ട് പോലും പരിണമിച്ചിട്ടില്ലെങ്കിലും, കുടുംബജീവിതത്തെ ഓർത്തും ആത്മീയ ജീവിതത്തെ ഓർത്തും സഭാജീവിതത്തെ ഓർത്തും ഓ മുന്നോട്ടുള്ള നിന്റെ ജീവിതത്തെ ഓർത്ത് പ്രത്യാശയുടെ ആ സ്വീകാരം ഏറ്റുപറച്ചിൽ നമുക്ക് മുറുകെ പിടിക്കാം. ദൈവം നമ്മോട് കൂടെ.